പാഠം 9 അനുരഞ്ജിതരായി തീർന്നിടാം. ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഇളയവൻ പിതാവിന്റെ സ്വത്തിൽ നിന്ന് തന്റെ വീതം വാങ്ങി ദൂരദേശത്തേക്ക് പോയി. തന്റെ സ്വത്ത് മുഴുവൻ അവൻ ധൂർത്തടിച്ച് നശിപ്പിച്ചു. അങ്ങനെ അവൻ ആകെ ഞെരുക്കത്തിലായി. എല്ലാം നഷ്ടപ്പെട്ട അവൻ അല്പം ആഹാരത്തിനായി കൊതിച്ചു. അതിനായി അവൻ ആ ദേശത്തെ ഒരു പൗരന്റെ അടുത്ത് അഭയം തേടി. അയാൾ അവനെ പന്നികളെ മേയ്ക്കാനായി നിയോഗിച്ചു. പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് അവൻ വയറു നിറയ്ക്കാൻ ആഗ്രഹിച്ചു. അതും അവന് കിട്ടിയില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. തന്റെ സ്നേഹമുള്ള പിതാവിനെയും പിതാവിന്റെ ഭവനത്തിലെ സുഭിക്ഷതയും അവൻ ഓർമ്മ വന്നു. പിതാവിന്റെ സ്നേഹം മനസ്സിലാക്കാതെ അദ്ദേഹത്തെയും ഭവനത്തെയും ഉപേക്ഷിച്ചു പോന്നതിൽ അവന് മനസ്താപം തോന്നി. തന്നെ സ്നേഹിക്കുന്ന പിതാവിന്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് അവൻ തീരുമാനിച്ചു. സ്നേഹം നിറഞ്ഞ പിതാവിനോട് തന്റെ തെറ്റേറ്റു പറയുമെന്നും മാപ്പ് ചോദിക്കുമെന്നും തീരുമാനിച്ച് അവൻ തിരിച്ചുപോയി. പിതാവാകട്ടെ തന്റെ പുത്രന്റെ വരവിന് വേണ്ടി കാത്തുകഴിയുകയായിരുന്നു. ദൂരെ വെച്ച് തന്നെ അവനെ കണ്ട പിതാവ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു, ചുംബിച്ച് സ്വഭവനത്തിൽ മകനായി സ്വീകരിച്ചു. സ്നേഹനിധിയായ പിതാവിനെ ധിക്കരിച്ചതിലും വേദനിപ്പിച്ചതിലും അവൻ ആത്മാർത്ഥമായ ദുഃഖമുണ്ടായി. നഷ്ടപ്പെട്ട തന്റെ മകനെ വേദനയോടെ കാത്തിരുന്ന ആ പിതാവിനെ പോലെയാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ നമ്മുടെ മനസ്താപം പൂർണ്ണമായിരിക്കും. നാം ചെയ്ത തെറ്റുകളെക്കുറിച്ച് നമുക്കുണ്ടാവുന്ന ദുഃഖമാണ് മനസ്താപം. സ്നേഹം തന്നെയായ ദൈവത്തെ പാപം വഴി വേദനിപ്പിച്ചതിൽ നമുക്കുണ്ടാകുന്ന ആത്മാർത്ഥമായ ദുഃഖവും പാപത്തോടുള്ള വെറുപ്പുമാണ് പൂർണ്ണ മനസ്താപം. പാപത്തിന് ദൈവം നൽകുന്ന ശിക്ഷയെ ഭയന്ന് നമ്മിലുണ്ടാകുന്ന ദുഃഖമോ പാപത്തോടുള്ള വെറുപ്പോ മാത്രം പൂർണ്ണമായ മനസ്താപമാകുന്നില്ല. അവ നമ്മെ പൂർണ്ണ മനസ്താപത്തിലേക്ക് നയിക്കണം. സ്നേഹം തന്നെയായ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കുന്നതാണ് പാപം. ഇതുവഴി നമുക്ക് ദൈവിക ജീവൻ നഷ്ടമാകുന്നു. നാം ദൈവസ്നേഹത്തിൽ നിന്ന് അകലുകയും ചെയ്യുന്നു. പാപം രണ്ടു തരമുണ്ട്, മാരക പാപവും ലഘുപാപവും. ലഘുവായ തരത്തിലാണ് നാം ദൈവകൽപ്പന ലംഘിച്ചതെങ്കിൽ അത് ലഘുപാപമാണ്. അതുപോലെ ഗൗരവമുള്ള കാര്യത്തിൽ പൂർണ്ണമായ അറിവോ സമ്മതമോ കൂടാതെ പ്രവർത്തിക്കുന്നതും ലഘുപാപമാണ്. പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടി ഗൗരവമുള്ള രീതിയിൽ ദൈവപ്രമാണം ലംഘിച്ചാൽ അത് മാരകപാപമാണ്. ലഘുപാപമാണെങ്കിലും മാരകപാപമാണെങ്കിലും നാം പാപമോചനം നേടണം. എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം നേടുവാനുള്ള കൂദാശയാണ് അനുരഞ്ജന കൂദാശ. മാരകമായ പാപങ്ങൾക്ക് അനുരഞ്ജന കൂദാശയിലൂടെ മാത്രമേ മോചനം ലഭിക്കുകയുള്ളൂ. ലഘുവായ പാപങ്ങൾക്ക് കുർബാനയിലെ അനുരഞ്ജന ശുശ്രൂഷയിലൂടെയും പൂർണ്ണമായ മനസ്താപത്തിലൂടെയും പാപമോചനം ലഭിക്കുന്നതാണ്. പാപം മോചിക്കുന്നതിനുള്ള അധികാരം ഈശോ അപ്പസ്തോലന്മാർക്ക് നൽകി. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. യോഹന്നാൻ 20:23. അപ്പസ്തോലന്മാർക്ക് ലഭിച്ച ഈ അധികാരമാണ് സഭയിലൂടെ എന്നും തുടരുന്നത്. അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാരിലൂടെയും അവർ അഭിഷേകം ചെയ്തു നിയോഗിക്കുന്ന വൈദികരിലൂടെയും സഭ ഇന്നീ പാപമോചനം നൽകുന്നു. അനുരഞ്ജന കൂദാശയിൽ മനസ്താപത്തോടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ഈശോയോട് തന്നെയാണ് ഏറ്റുപറയുന്നത്. ഈശോ തന്നെയാണ് വൈദികനിലൂടെ പാപമോചനം നൽകുന്നത്. പൂർണ്ണ മനസ്താപത്തോടെ നാം ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിച്ചു ചെല്ലുവാൻ അവിടുന്ന് കാത്തിരിക്കുന്നു. നമ്മുടെ പാപങ്ങൾ മോചിച്ച് വീണ്ടും നമ്മെ സ്വീകരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ഈ ക്ഷണമാണ് അവിടുത്തെ ഏകജാതനായ ഈശോയിലൂടെ അവിടുന്ന് നൽകിയത്. ഇതിനായി ഈശോ നിരന്തരം നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലിൽ മുട്ടുന്നു. പാപം ചെയ്യുമ്പോൾ ദൈവത്തെ മാത്രമല്ല നാം വേദനിപ്പിക്കുന്നത്, മാതാപിതാക്കളും സഹോദരങ്ങളും മറ്റുള്ളവരും നമ്മുടെ തെറ്റുകൾ വഴി വേദനിക്കാറില്ലേ? നാം പാപം വഴി വേദനിപ്പിച്ച എല്ലാവരോടും രമ്യപ്പെടുമ്പോഴേ അനുരഞ്ജനം പൂർണ്ണമാവുകയുള്ളൂ. അനുരഞ്ജന കൂതാശ വഴി നാം ദൈവത്തോടും സഹോദരരോടും രമ്യപ്പെടുന്നു. ഈശോ പറയുന്നു, നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുൻപിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. മത്തായി 5:23-24 വാക്യങ്ങൾ. തൻ്റെ തെറ്റുകളെ ഓർത്ത് അനുതപിച്ച് തൻ്റെ പിതാവിനോട് രമ്യപ്പെട്ട ദൂർദ്ധപുത്രനെ പോലെ നമുക്കും നമ്മുടെ തെറ്റുകളോർത്ത് അനുതപിച്ച് ദൈവത്തോടും സഹോദരരോടും അനുരഞ്ജനപ്പെട്ട് ജീവിക്കാം. നമുക്ക് പാടാം.
തിരുസന്നിധിയിങ്കൽ പാപികളെ വരെയും നാടി വിളിച്ചവനാ, അനുതാപികളാമേവർക്കും വാതിൽ തുറന്നു കൊടുത്തവനാ, കരുണാമയനാം കർത്താവേ, നിൻ സവിധേ വന്ദനവരതം, നിൻ സ്തുതികൾ ഞങ്ങൾ പാടട്ടെ.
നമുക്ക് പ്രാർത്ഥിക്കാം. പാപികളെ സ്നേഹിക്കുന്ന കാരുണ്യവാനായ ഈശോയെ, പാപമോചനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും പാപത്തിൽ വീഴാതിരിക്കുവാൻ വേണ്ട കൃപ നൽകി ഞങ്ങളെ ശക്തരാക്കുകയും ചെയ്യണമേ. നമുക്ക് ഭക്തിപൂർവം ദൈവവചനം വായിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15:11-24 വാക്യങ്ങൾ. ഓർമ്മിക്കാനൊരു തിരുവചനം. പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ ഇനി യോഗ്യനല്ല. ലൂക്ക 15:21 വാക്യം. എന്റെ തീരുമാനം. ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് ഞാൻ പശ്ചാത്തപിക്കുകയും അനുരഞ്ജന കൂതാശ സ്വീകരിക്കുകയും ചെയ്യും. നമുക്ക് പ്രവർത്തിക്കാം. മനസ്താപ പ്രകരണം മനഃപ്പാഠമാക്കുക. മനസ്താപ പ്രകരണം. എന്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങൾ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ കൃപാവര സഹായത്താൽ പാപസാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു. ആമേൻ.
നമുക്കാടാം പാടാം. പാപത്താൽ എന്നുള്ള മലിനമാക്കുമ്പോൾ ദൈവിക ജീവനിൽ നിന്നകലുന്നു. അനുരഞ്ജന കൂതാശ ഏകിയൻ നാഥൻ അകതാരിൽ പരിശുദ്ധി വീണ്ടുമേകുന്നു. പാപത്താൽ ദൈവത്തെ വേദനിപ്പിച്ച ദുഃഖത്താൽ നീറും മനസ്താപത്തോടെ അനുരഞ്ജന കൂതാശ സ്വീകരിച്ചിടാം. പാപത്തിൻ വഴികളിൽ നിന്നകന്നിടാം.